ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. സോ ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കാണും അല്ലേ. ഇന്ന് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം റെലവൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന രണ്ട് വാഹനങ്ങളാണ്, രണ്ട് ടു വീലേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളെക്കുറിച്ച് ഒരുപാട് റിവ്യൂസൊക്കെ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നും പല ആളുകളും പല യങ്സ്റ്റേഴ്സിനും ചൂസ് ചെയ്യാൻ കൺഫ്യൂഷൻ വരുത്തുന്ന രണ്ട് വാഹനങ്ങളാണ് ഇന്ന് സംസാരിക്കാനാണ് പോകുന്നത്. ഇൻ്റർസെപ്റ്റർ 650 വേഴ്സസ് ഡ്യൂക്ക് 390 ഒരു കമ്പാരിസൺ പോഡ്കാസ്റ്റാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ പോഡ്കാസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല എന്തെങ്കിലും പോഡ്കാസ്റ്റിന് റിലേറ്റഡ് സജഷൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ഇടുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. സോ ഫസ്റ്റ്, ഡ്യൂക്ക് 390 വേഴ്സസ് ഇൻ്റർസെപ്റ്റർ 650 എന്ന രണ്ട് വാഹനങ്ങൾ, അതായത് രണ്ട് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണെങ്കിലും പക്ഷേ നമുക്കിന്നറിയാം ഒരുപാട്, അതായത് ആ പ്രൈസ് റേഞ്ചിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന രണ്ട് വാഹനങ്ങളാണ്. ആ ഒരു 4 lakhs എന്ന ആ ഒരു കാറ്റഗറിക്കകത്ത്, അതായത് 3.5 lakhs അബോവ് വരുന്ന രണ്ട് വാഹനങ്ങളാണ് ഡ്യൂക്ക് 390 ഇൻ്റർസെപ്റ്റർ 650. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഈ രണ്ട് വാഹനങ്ങൾ ചൂസ് ചെയ്തത്. രണ്ടും രണ്ട് ക്യാരക്ടറുള്ള വാഹനങ്ങളാണ്. കാരണം ഇൻ്റർസെപ്റ്റർ 650 എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കാണ്, അല്ലെങ്കിൽ ഡ്യൂക്ക് 390 എന്ന് പറയുമ്പോൾ ഒരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്കാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും രണ്ട് വാഹനങ്ങളും രണ്ട് കാറ്റഗറി ഉള്ളെങ്കിൽ രണ്ട് ക്യാരക്ടറുള്ള രണ്ട് വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം ആ ഒരു പ്രൈസ് പോയിൻ്റാണ്, അതാണ് നമ്മുടെ ഒരു റീസൺ. അപ്പോൾ ഡ്യൂക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഡ്യൂക്ക് എന്ന വാഹനത്തിനെ കുറിച്ച് ഒരുപാട് ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ പറയേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയ്ക്കും ഫേമസ് ആണ്, KTM-ൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മോഡൽസ് ആണ് ഡ്യൂക്ക് 390. അപ്പോൾ ഡ്യൂക്ക് 390-യുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എനർജറ്റിക്കായി, അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്യുന്ന, റൈഡറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഡ്യൂക്ക് 390. അതുപോലെ തന്നെ മിഡ് റേഞ്ചും ടോപ്പ് എൻഡും നല്ലൊരു കംഫേർട്ട് തരുന്ന, അല്ലെങ്കിൽ ആ ഓടിക്കുന്ന റൈഡറിനെ നല്ല ത്രോട്ടിൽ വീണ്ടും കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വാഹനമാണ് ഡ്യൂക്ക്. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ആ ഒരു വിളിപ്പേരുള്ള ഒരു വാഹനമാണ് പോക്കറ്റ് റോക്കറ്റ് എന്നറിയപ്പെടുന്ന ഡ്യൂക്ക് 390. പക്ഷേ നമ്മൾ ഇൻ്റർസെപ്റ്ററിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡ്യൂക്കിനേക്കാളും വളരെ പവർ കൂടിയതും ടോർക്ക് കൂടിയ ഒരു വാഹനം തന്നെയാണ് ഇൻ്റർസെപ്റ്റർ. പക്ഷേ ആ ഒരു ഇൻഷ്യൽ പുള്ള് ഡ്യൂക്കിന് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല 2500 RPM ലൈക്ക് വളരെ ഒരു സ്വീറ്റ് പോയിൻ്റാണ് ഇൻ്റർസെപ്റ്ററിന്. ഏത് രീതിയിൽ വേണമെങ്കിലും വാഹനം ഓടിക്കാനായിട്ട് കഴിയും. അതിനിപ്പോൾ സ്ലോ സ്പീഡായാലും അങ്ങ് ഹൈ സ്പീഡ് അങ്ങ് ടോപ്പ് എൻഡിലായാലും വാഹനം നല്ല പെർഫോം ചെയ്യും. ഇൻ്റർസെപ്റ്റർ അങ്ങനെ ഒരു വാഹനം തന്നെയാണ്. ലോ സ്പീഡിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തരും, അതിപ്പോൾ ഹൈ സ്പീഡിലായാലും ആ ഒരു കോൺഫിഡൻസ് തരുന്നൊരു വാഹനം തന്നെയാണ് ഇൻ്റർസെപ്റ്റർ. അതുകൊണ്ട് തന്നെ ട്വിൻ സിലിണ്ടറാണ്, ട്വിൻ സിലിണ്ടർ വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് ആ എഞ്ചിനിൽ നിന്ന് ഫീൽ ചെയ്യും. വളരെ റിഫൈൻഡ് എഞ്ചിനാണ്, ഡ്യൂക്കിനേക്കാളും വളരെ കംഫർട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഇൻ്റർസെപ്റ്റർ. കാരണം അത്രയും ട്വിൻ സിലിണ്ടറിൽ റിഫൈൻഡ് ആ ഒരു വാഹനം കൊണ്ട് തന്നെ നമുക്ക് ഏത് സ്പീഡിലും ആ ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും. ഒരു 650 ഒരു എൻട്രി പോയിൻ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ 650 വാഹനങ്ങളുടെ ഒരു എൻട്രി പോയിൻ്റായിട്ടാണ് ഇൻ്റർസെപ്റ്ററിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർസെപ്റ്ററിന് വളരെയധികം ഫാൻ ബേസ് ഉള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ടോപ്പ് സ്പീഡിൽ വളരെയധികം പെർഫോം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഇൻ്റർസെപ്റ്ററിന്. എത്രയോ അധികം ദൂരം വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് ഒരു 100-120 ക്രൂയിസ് ചെയ്ത് ഈസി ആയിട്ട് പോകാനായിട്ട് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് കഴിയും. സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂക്കിനേക്കാളും ബെറ്ററാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ സീറ്റെന്ന് പല റൈഡേഴ്സും റിവ്യൂ ചെയ്തൊരു ഒരു പോയിൻ്റാണത്. കാരണം ഇൻ്റർസെപ്റ്ററിൻ്റെ സീറ്റ് കുറച്ചും കൂടെ കുഷൻഡാണ് ഡ്യൂക്കിനേക്കാളും. അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് നമുക്കതിൽ നിന്നും ഫീൽ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അഗ്രസീവ്നെസ് അറിയാമല്ലോ, 390 അഗ്രസീവ്നെസ്സിന് അത്രയും ഇൻ്റർസെപ്റ്റർ എത്തില്ല. കാരണം ഇൻ്റർസെപ്റ്റർ ക്ലാസിക് ബൈക്കാണ്, അതൊരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്കാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്കതിൽ നിന്ന് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. പൊസിഷനാണ് നിങ്ങൾ നോക്കുക, റൈഡിംഗ് പൊസിഷനാണ് നോക്കുന്നതെങ്കിൽ ഡ്യൂക്ക് 390 കുറച്ചും കൂടെ അഗ്രസീവാണ്, കുറച്ചും കൂടെ ഒരു റേസിംഗ് ഫീല്, നമുക്കൊരു റേസ് ചെയ്യുന്ന ഒരു ഫീല് ആ വാഹനത്തിൽ നിന്നും കിട്ടും. കോർണറിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിനെക്കാളും ഭേദം ഡ്യൂക്ക് 390 ആണ്. പണ്ടത്തെ ടയേഴ്സ് എന്ന് പറയുമ്പോൾ മെച്ചലേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ മെച്ചലേഴ്സ് കറൻ്റ്ലി അവൈലബിൾ അല്ല, ചില വാഹനങ്ങളിൽ അവൈലബിൾ ആണെന്നാണ് കുറച്ച് കസ്റ്റമേഴ്സ് പറയുന്നത്. അപ്പോൾ മെച്ചലേഴ്സും MRF വരുന്നുണ്ട് ഇപ്പോൾ ടയേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ ഡ്യൂക്ക് 390. അപ്പോൾ കോർണറിങ്ങിൽ കുറച്ചും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നത് ഡ്യൂക്ക് 390 ആണ്. കാരണം അത്രയും ഹെവി ഒരു വാഹനമാണ് ഇൻ്റർസെപ്റ്റർ, ഏകദേശം 202 kg ഉണ്ടും. അതുപോലെ തന്നെ ഡ്യൂക്ക് 390 ആണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 160 kg അടുപ്പിച്ചേ വരുന്നുള്ളൂ വാഹനത്തിൻ്റെ. അപ്പോൾ അത്രയും 40 kg ഒരു ഡിഫറൻസ് ആ വാഹനത്തിൽ, രണ്ട് വാഹനത്തിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കോർണറിങ്ങിലും അതുപോലെ തന്നെ ടോപ്പ് എൻഡിലും ഫീൽ ചെയ്യും. ലൈറ്റ് വെയ്റ്റ് വാഹനം ആയതുകൊണ്ട് തന്നെ ഡ്യൂക്ക് വളരെയധികം ടോപ്പ് സ്പീഡിലെത്തും, പക്ഷെ അത്രയും വേഗത കൈവരിക്കാനായിട്ട് ഇൻ്റർസെപ്റ്ററിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കോർണറിങ്ങും ഒരു ഇൻഷ്യൽ പുള്ളും എപ്പോഴും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് 390 തന്നെ പോവുക. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിൻ്റെ സസ്പെൻഷൻ എല്ലാ റോഡുകൾക്കും കംഫർട്ടാണെന്ന് തന്നെ പറയാം. കാരണം ഹൈവേയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓഫ് റോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. ബാഡ് റോഡ്സിനൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ. ഡ്യൂക്കിൻ്റെ അങ്ങനെയല്ല, ഡ്യൂക്കിൻ്റെ കുറച്ച് സ്റ്റിഫായ സസ്പെൻഷനാണ്. കാരണം അതൊരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്കാണ് നമുക്കറിയാം. അപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഓഫ് റോഡോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡ്യൂക്ക് 390 ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്രയൊരു സ്റ്റിഫ് സസ്പെൻഷനാണ്, കാരണം അത് ഓബിയസ്ലി ഒരു സ്ട്രീറ്റ് നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ. പിന്നെ പില്യൺ കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ പില്യൺ കംഫർട്ട് ഇൻ്റർസെപ്റ്ററിൻ്റെത് കുറച്ചും കൂടെ ഡ്യൂക്ക് 390 ബെറ്ററാണെന്നേ ഞാൻ പറയൂ. അത്രയ്ക്കും ബെറ്ററാണെന്ന് ഇൻ്റർസെപ്റ്ററിൻ്റെത് പറയാനായിട്ട് കഴിയില്ല, പക്ഷേ ഡ്യൂക്കിനേക്കാളും ബെറ്ററാണ് ഇൻ്റർസെപ്റ്ററിൻ്റെ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ വാല്യൂ ഫോർ മണി എന്നൊരു പോയിൻ്റ് ഉണ്ട്. കാരണം എല്ലാവരും പൈസ 3.5 lakh അല്ലെങ്കിൽ 3.5 lakh ഇൻവെസ്റ്റ് ചെയ്തൊരു വാഹനം എടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് വാല്യൂ ഫോർ മണി ആണോ, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ വാഹനം എത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു പോയിൻ്റ് നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും ഡ്യൂക്ക് തന്നെയാണ് വാല്യൂ ഫോർ മണി എന്ന് പറയാനായിട്ടുള്ള കാരണം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു TFT ഡിസ്പ്ലേ ആയിക്കോട്ടെ, അതിനകത്ത് വളരെയധികം ഇൻഫോർമേഷൻസ് നമുക്ക് വാഹനത്തിൽ നിന്നും ലഭിക്കും. സർവീസ് ഇൻഡിക്കേഷൻ തൊട്ട് അങ്ങ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്ന, വാഹനത്തിൻ്റെ റേഞ്ച് വരെ അറിയാൻ പറ്റുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ് ഡ്യൂക്ക് 390 ഉള്ളത്. പക്ഷേ അതേ വശം നേരെ മറിച്ച് നമ്മൾ ഇൻ്റർസെപ്റ്റർ 650 നോക്കുന്നതെങ്കിൽ ഇതുവരെ ഒരു LED ഡിസ്പ്ലേ പോലും ഇല്ലാത്തൊരു വാഹനമാണ് ഇൻ്റർസെപ്റ്റർ 650. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് വാഹനത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻ്റർസെപ്റ്ററിലേക്ക് പൈസ മുടക്കുകയില്ല. ആ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഇൻ്റർസെപ്റ്റർ 650 പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഇൻ്റർസെപ്റ്ററാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം അത്രയ്ക്കും പവറുണ്ട്. എന്നാൽ ഹൈവേസിൽ ഒരു നമുക്ക് ഹൈവേസിൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ സിറ്റിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇൻ്റർസെപ്റ്റർ. പക്ഷെ അതുപോലെയല്ല ഡ്യൂക്ക്. ഡ്യൂക്ക് നല്ല അഗ്രസീവാണ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ പോകാനായിട്ട് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഡ്യൂക്കിൻ്റെ ഒരു ആ ഒരു ക്യാരക്ടറാണ് ഡ്യൂക്കിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു അഗ്രസീവ് ബൈക്കാണ് ഡ്യൂക്ക് 390. വാല്യൂ ഫോർ മണി നമ്മൾ വൈസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡ്യൂക്കേ ഞാൻ സജസ്റ്റ് ചെയ്യും. അത്രയ്ക്കും ടൺ ഓഫ് ഫീച്ചേഴ്സാണ് അതിനകത്ത് വരുന്നത്. പവർഫുള്ളാണ്, ഫീച്ചേഴ്സ് ഉണ്ട്, മെയിൻ്റനൻസും കുറച്ചും കൂടെ ബെറ്ററാണ് KTM മെയിൻ്റനൻസിൻ്റെ പാർട്ടിലേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയാണ് വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും സർവീസ് കോസ്റ്റിനൊക്കെ വളരെ ബോതേർഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. നമ്മൾ ഏത് വാഹനമായാലും നമ്മൾ സർവീസ് കോസ്റ്റ് അത് നോക്കിയിട്ടേ നമ്മൾ വാഹനത്തിൽ പോകാറുള്ളൂ. അപ്പോൾ വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ 390 അതായത് ഡ്യൂക്ക് 390 സർവീസാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇൻ്റർസെപ്റ്ററിനെക്കാളും പാർട്സിൻ്റെയൊക്കെ വാല്യൂ വളരെ ചീപ്പറാണ്. കാരണം ഇൻ്റർസെപ്റ്ററിൻ്റെ പാർട്സ് നമുക്ക് കിട്ടാനായിട്ട് വളരെ ടഫാണ്. മാത്രമല്ല ടൈം ടേക്കിംഗ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതേ പക്ഷെ നോക്കുമ്പോൾ ഡ്യൂക്ക് 390 പാർട്സ് കുറച്ചും കൂടെ ബെറ്ററാണ്, ചീപ്പറാണ്. ചീപ്പറെന്ന് പറയാനായിട്ട് കഴിയില്ല, കമ്പാരിറ്റീവ്ലി ലോവർ ദാൻ ഇൻ്റർസെപ്റ്റർ എന്ന് തന്നെ പറയാനായിട്ട് കഴിയും. മാത്രമല്ല ബ്രേക്ക് പാഡ്സും അതുപോലെ തന്നെ ടയേഴ്സും നോക്കുമ്പോൾ കുറച്ചും കൂടെ വില കുറവ് അല്ലെങ്കിൽ ചീപ്പറാണ് ഡ്യൂക്ക് 390 ഇൻ്റർസെപ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മാത്രമല്ല നമ്മൾ 390 എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഏകദേശം 1.5 liter എഞ്ചിൻ ഓയിൽ മതി ഡ്യൂക്ക് 390. പക്ഷേ ഇൻ്റർസെപ്റ്ററിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 3 liter അടുപ്പിച്ച് എഞ്ചിൻ ഓയിൽ മാത്രം വരുന്നുണ്ട് ഇൻ്റർസെപ്റ്ററിൻ്റെ. അപ്പോൾ അത്രയ്ക്കും അറിയാം, അപ്പോൾ അത്രയും വലിയൊരു എഞ്ചിനാണ്. അപ്പോൾ അത്രയും എഞ്ചിൻ ഓയിൽ നിറയ്ക്കാനായിട്ട് തന്നെ ഏകദേശം 2500 ഒരു ജസ്റ്റ് ഒരു ഓയിൽ ചേഞ്ചിന്, അത്രയും വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ചിന് മാത്രം ആകും 2500. അപ്പോൾ അത്രയ്ക്കും ഒരു എക്സ്പെൻസീവ് ബൈക്കാണ്. 650 cc എഞ്ചിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാഷ് നമ്മളെ ഉണ്ടെങ്കിൽ മാത്രം ഇൻ്റർസെപ്റ്ററിനായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ബ്രംബോ ബ്രേക്സ് ആണ് ഇൻ്റർസെപ്റ്ററിന് വരുന്നത്. ബ്രംബോ ബ്രേക്സ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ്സ് മാറാനായിട്ടുള്ള കോസ്റ്റും അത്രയധികം, അത്രയും ഹൈ ക്വാളിറ്റി ബ്രേക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ്സ് മാറാനും അത്രയും ക്വാളിറ്റി അത്രയും എക്സ്പെൻസീവ് ആയിട്ടിരിക്കും ബ്രംബോ ബ്രേക്സിൻ്റെത്. ഇപ്പോൾ കെ ടി എമ്മിൻ്റെ സർവീസ് ആണ് കുറച്ചും കൂടെ, സർവീസ് കോസ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇൻ്റർസെപ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം കെ ടി എമ്മിന് കുറച്ചും കൂടെ കുറവാണ് ഇൻ്റർസെപ്റ്ററിനെക്കാളും, അത്രയും ഒരു സർവീസ് കോസ്റ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഞാൻ പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് കമ്പാരിറ്റീവ്ലി അത്ര ഒരു നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമർ സർവീസ് അല്ല. കാരണം പ്രത്യേകിച്ചും കേരളത്തിലായിട്ട് ആയിക്കോട്ടെ അത്ര ഒരു നമുക്കൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സർവീസ് അല്ല. പല കസ്റ്റമേഴ്സും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെ ടി എമ്മിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ സർവീസും അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കെ ടി എമ്മിൽ റിലേ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ കെ ടി എം എന്ന് പറയുമ്പോൾ ഒരു പോക്കറ്റ് റോക്കറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റിയിൽ ഓടിക്കാനായിട്ടുള്ളൊരു കംഫർട്ട് ആ വാഹനത്തിൽ നിന്നും കിട്ടില്ല. പക്ഷേ അതേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റർസെപ്റ്റർ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാനായിട്ട് കഴിയുന്ന ഒരു വാഹനമാണ്. നിങ്ങൾ സ്ലോ സ്പീഡ് ആയിക്കോട്ടെ കംഫർട്ടഡ് ആണ്, പക്ഷേ ഹൈ സ്പീഡിലാണ്, നിങ്ങൾ ടോപ്പ് എൻഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിലും ഇൻ്റർസെപ്റ്റർ 650 സാധിക്കും. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂക്കിന് ഒരു ട്യൂബ്ലെസ് ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ടൺ ഓഫ് ഫീച്ചേഴ്സ് ആ വാഹനത്തിന് 3.7 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടും പ്രൈസ് വരുമ്പോൾ ഏകദേശം 3.5 ലക്ഷം രൂപയാണ്. 3.5 ആണ് ഇൻ്റർസെപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ചും. പക്ഷേ ഡ്യൂക്ക് 390 സ്റ്റാർട്ടിംഗ് അല്ല, ഡ്യൂക്ക് 390 ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം 3.73 ലക്ഷം രൂപ വരും. പക്ഷേ ഇൻ്റർസെപ്റ്ററിൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ കളർ വൈസിൽ ഡിഫറൻസ് ഉണ്ട്, വാഹനത്തിൻ്റെ കളറിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് പ്രൈസിന്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. പക്ഷേ ഡ്യൂക്കിനാകെ രണ്ട് കളറേ വരുന്നുള്ളൂ, ഗ്രേയും അതുപോലെ തന്നെ വൈറ്റും. അപ്പോൾ ഇനി ഈ പോഡ്കാസ്റ്റിൻ്റെ നമുക്കൊരു ഫൈനൽ സെക്ഷനിലേക്ക് വരാം. ഈ രണ്ട് വാഹനത്തിൻ്റെയും ഓവറോൾ വിന്നർ ആരെന്ന് ചോദിച്ചാൽ വളരെ ഒരു ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം അത് ഉത്തരം നൽകാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. രണ്ട് വാഹനത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വാഹനത്തിനും അതിൻ്റേതായ ഒരു ഒരു ക്യാരക്ടർ നിറഞ്ഞിട്ടുള്ളൊരു വണ്ടി തന്നെ വാഹനങ്ങളാണ് രണ്ട് വാഹനങ്ങളും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നിറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസിക്കിനോടാണ് നോക്കാൻ, അല്ലെങ്കിൽ ക്ലാസിക് ബൈക്സിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇൻ്റർസെപ്റ്ററിലേക്ക് പോവുക. കാരണം ഇൻ്റർസെപ്റ്റർ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്സാണ്. ടോപ്പ് സെല്ലിംഗ് ബൈക്കുകളിലൊന്നായിട്ടാണ് ഇൻ്റർസെപ്റ്റർ 650 വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറിയിൽ. മാത്രമല്ല ഡ്യൂക്കിന്, അതായത് കെ ടി എമ്മിൻ്റെ വാഹനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഡ്യൂക്ക് 390. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രീറ്റ് നേക്കഡ് ബൈക്ക്, നിങ്ങൾക്ക് കുറച്ച് ഫണ്ണ് വേണം, അല്ലെങ്കിൽ ആ ഒരു ആ റിപ്പ് ഓപ്പ് ചെയ്ത് നല്ല ലൈക്ക് റിപ്പ് ഓപ്പൺ ആക്കി നല്ലൊരു സ്പീഡിൽ ഓടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഡ്യൂക്ക് 390 നോക്കാം. കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസി ടു, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫണ്ണ്, നല്ലൊരു ഫണ്ണാണ് ആ വാഹനം ഓടിക്കാനായിട്ട്. നമുക്ക് നല്ല രീതിക്ക് കോർണർ ചെയ്തൊക്കെ പോകാനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെയാണ് ഡ്യൂക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. പക്ഷേ ഇൻ്റർസെപ്റ്റർ കുറച്ചും കൂടെ വെയിറ്റ് കൂടിയ വാഹനമാണ്, അപ്പോൾ ടോപ്പ് എൻഡ് കയറാനായിട്ട് അത്രയും ടൈം എടുക്കും. അതൊക്കെ തന്നെയാണ് ആ വാഹനം ഡ്യൂക്ക് 390 നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഈ ഒരു പോഡ്കാസ്റ്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ വിന്നർ മേ ബി ഡ്യൂക്ക് തന്നെ ആക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം ഡ്യൂക്കിൻ്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ 3.7 ലാക്സിന് അത്രയും കംഫർട്ടും അത്രയും ഫീച്ചേഴ്സും പ്രൈസ്, അപ്പോൾ ആ ഒരു സർവീസ് കോസ്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഡ്യൂക്കിനാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു ഓവറോൾ വിന്നറായിട്ട് കൊടുക്കാനായിട്ട് കഴിയില്ല. പക്ഷേ രണ്ട് വാഹനത്തിനും അതിൻ്റെതായ ക്യാരക്ടറുള്ള വാഹനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ചൂസ് ചെയ്യാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് വാഹനമായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വാഹനത്തെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് സാധിക്കും, ലൈക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. തീർച്ചയായും ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ പോഡ്കാസ്റ്റുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.